السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، بهمان رأي سهودر انجلي سهودري ماري الله سبحانه وتعالى من يشير رسرتي بند لكشي ماي نشي توحيد അതിനു വിരുദ്ധമാകുന്ന കാര്യങ്ങൾ, ശിർക്കിൽ അകപ്പെട്ടു പോകാൻ കാരണമാകുന്ന ചില വിഷയങ്ങൾ, അവയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിൽ ഈ തവണ വിശദീകരിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം അത്തൻജീം. നമ്മുടെ പുസ്തകത്തിൽ അടുത്ത അധ്യായം അതാണ്. നജ്മ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നക്ഷത്രം എന്നാണ് അതിന്റെ അർത്ഥം. അത്തൻജീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങൾ അവയുടെ ചലനങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവ ചലിക്കാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക നക്ഷത്രങ്ങളുടെ ഉദയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ചില പ്രത്യേക നക്ഷത്രങ്ങളുടെ അസ്തമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന വിശ്വാസവും അത് അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ് തൻജീം എന്ന വാക്കിന്റെ പരിധിയിൽ ഉൾപ്പെടുക. തൻജീം എന്നത് ഈ രൂപത്തിൽ നക്ഷത്രങ്ങളെ, ഗോളങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിൽ പ്രതിഭാസങ്ങളും സംഭവങ്ങളും ഉണ്ടാകുമെന്ന വിശ്വാസം. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു നക്ഷത്രം ഉദിച്ചാൽ ഒരു രാജാവ് മരിക്കും, അല്ലെങ്കിൽ ഒരു രാജാവ് ജനിക്കും, അതുമല്ലെങ്കിൽ ഭൂമിയിൽ ഇന്ന നാടിന് പ്രത്യേക നാശനഷ്ടങ്ങൾ സംഭവിക്കും, അതല്ലെങ്കിൽ ഈ വർഷത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നാട്ടിൽ സംഭവിക്കുക എന്നിങ്ങനെ നക്ഷത്രങ്ങളുടെ ഉദയാസ്തമനങ്ങളുമായി ബന്ധപ്പെട്ടോ, ചലനവുമായി ബന്ധപ്പെട്ടോ, നിശ്ചലതയുമായി ബന്ധപ്പെട്ടോ, നാല് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ചലിക്കുക, അല്ലെങ്കിൽ നിശ്ചലമായി നിൽക്കുക, അതല്ലെങ്കിൽ ഉദിക്കുക, അല്ലെങ്കിൽ അസ്തമിക്കുക. ഈ പറഞ്ഞ നാലാലൊരു മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന ഭാവി കാര്യങ്ങൾ അറിയുമെന്ന വിശ്വാസമോ, അതല്ലെങ്കിൽ ഭൂമിയിൽ ഇന്ന ഇന്ന സംഭവങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസമോ തൻജീം എന്ന് പറയുന്നതിന്റെ പരിധിയിൽ ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അബൂ ദാവൂദ് ധരിച്ച ഹദീസ് റസൂലുള്ള പറഞ്ഞു, മൻ ഇഖ്തബസ ശുഅബതൻ മൻ ഇഖ്തബസ ഇൽമൻ മിനൻ നുജൂം ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിനൻ സിഹർ. മൻ ഇഖ്തബസ ഇൽമൻ മിനൻ നുജൂം ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിനൻ സിഹർ. ആരെങ്കിലും നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിശ്വാസം തൻജീം, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ അവൻ സിഹറിൽ നിന്നുള്ള ഒരു ഇനമാണ് പഠിച്ചിരിക്കുന്നത്. സിഹർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നത് നമ്മൾ മുൻപ് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ആരെങ്കിലും നക്ഷത്രങ്ങൾ അവയുടെ ചലനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ചാൽ, ആ വിശ്വാസത്തിൽ നിന്ന് വല്ലതും പഠിച്ചെടുത്താൽ അവൻ സിഹറിൽ നിന്നുള്ള ഒരു പങ്കാണ്, ഒരു ശാഖയാണ് പഠിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ വിജ്ഞാനത്തിൽ അവൻ വർദ്ധനവ് ഉണ്ടാക്കുന്നിടത്തോളം സിഹറിലാണ് അവൻ വർദ്ധനവ് ഉണ്ടാക്കുന്നത്. ഇത് കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് അവൻ കൂടുതൽ സിഹറിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ രൂപത്തിൽ നക്ഷത്രങ്ങളുടെ ചലനങ്ങളുടെ അടിസ്ഥാനത്തിലോ മറ്റോ ഭാവി പ്രവചിക്കുന്നവർ അവർ കുഹാനുകളിൽ പെട്ടവരാണ്, അറാഫുകളിൽ പെട്ടവരാണ് എന്ന് വിശദീകരിച്ചത്. ഈ രണ്ട് പദങ്ങൾ നമ്മൾ കഴിഞ്ഞവിടെ പറഞ്ഞതാണ്. ജ്യോത്സ്യൻ ഭാവി അറിയുമെന്ന് വിശ്വസിക്കുന്നവൻ, മറിഞ്ഞ കാര്യം അറിയുമെന്ന് വിശ്വസിക്കുന്നവർ അവരുടെ അടുക്കൽ പോകുന്നതിന്റെ വിധിയും മറ്റും കഴിഞ്ഞ തവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ നക്ഷത്ര ശാസ്ത്രത്തിൽ വിശ്വസിക്കുക എന്നത് അടിസ്ഥാനപരമായി രണ്ട് രൂപത്തിലാണ്. അതിലൊന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കുൻ അക്ബർ, കുഫ്റുൻ അക്ബർ, മുർത്തദായി മരിക്കാനും മുശ്രിക്കായി തീരുവാനും കാരണമാകുന്ന വലിയ ശിർക്കാണ് ഒന്നാമത്തെ ഇനം. രണ്ടാമത്തെ ഇനം ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ജായിസായ വിജ്ഞാനങ്ങളിലും പെട്ടതാണ്. ഒന്നാമത് പറഞ്ഞ കുഫറാകുന്ന, ഷിർക്കാവുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ, ഒന്നാമത് പറഞ്ഞ ഈ ഇനം അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, ഇൽമു തഅസീരിൽ ഇൽമി, നക്ഷത്രങ്ങളുടെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ ചില പ്രതിഭാസങ്ങളിൽ മാറ്റമുണ്ടാകും. നക്ഷത്രങ്ങൾ മാറുന്നതിനനുസരിച്ച് ഭൂമിയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന വിശ്വാസമാണത്. ഇതാണ് ഇൽമു തഅസീർ അൽ ഇൽമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ പറയും, നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ നോക്കിയാൽ നമുക്ക് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു നക്ഷത്രം മറിഞ്ഞുപോയാൽ ഈ നാട്ടിലെ രാജാവ് മരിക്കും എന്നാണ് അതിന്റെ സൂചന എന്നിവർ വിശ്വസിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് ഈ രൂപത്തിലുള്ള വിശ്വാസം അത് ഉണ്ടാവുക എന്നത് ഇസ്ലാമിലെ തൗഹീദിന് വിരുദ്ധമാണ്. കാരണം ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ധരിച്ചിരിക്കുന്നത് ഈ നക്ഷത്രങ്ങളുടെയും ചന്ദ്രന്റെയും സൂര്യന്റെയും ചലനമാണ്, അവയുടെ മാറ്റങ്ങളാണ് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അവയാണ് നക്ഷത്രങ്ങളാണ് ഭൂമിയിൽ മാറ്റമുണ്ടാക്കുന്നത് എന്ന ഈ വിശ്വാസം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വർഷങ്ങളോളം കാത്തിരുന്നു ലഭിച്ച ആൺപുത്രനാണല്ലോ, ആൺകുട്ടിയാണല്ലോ ഇബ്രാഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച മകനാണ് ഇബ്രാഹിം. ചെറിയ പ്രായത്തിൽ തന്നെ ഇബ്രാഹിം മരണപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം മരണപ്പെട്ട ദിവസം അൽ മുഗീറത്തു ബ്നു ശുഅബയുടെ ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, كسفت الشمس على عهد رسول الله صلى الله عليه وسلم يوم مات ابراهيم ابراهيم മരണപ്പെട്ട ദിവസം رسول الله صلى الله عليه وسلم ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സൂര്യൻ അതിന് ഗ്രഹണം സംഭവിച്ചു. സൂര്യന് ഗ്രഹണം ഉണ്ടായി. സൂര്യൻ ഗ്രഹണമുണ്ടായ അതേ ദിവസമാണ് ഇബ്രാഹിം മരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിം മരിക്കുന്നത് ആ ദിവസത്തിൽ തന്നെ സൂര്യൻ അസ്തമിച്ചു. ഫഖാലന്നാസ്, ജനങ്ങൾ പറഞ്ഞു, കസഫത്തി ശംസു ലിമൗതി ഇബ്രാഹിം, കണ്ടില്ലേ ഇബ്രാഹിമിന്റെ മരണം കാരണത്താൽ സൂര്യൻ ഇതാ ഗ്രഹണം സംഭവിച്ചിരിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില റിവായത്തുകളിൽ കാണാം റസൂലുള്ള അത് മസ്ജിദിലേക്ക് പോയി അവിടെ വെച്ച് കുസൂഫിന്റെ നിസ്കാരം, ഗ്രഹണ നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് സഹാബികളോട് പറഞ്ഞത് എന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനും ചന്ദ്രനും മനുഷ്യരിൽ ആരെങ്കിലും മരിക്കുന്നത് കൊണ്ടോ ജീവിക്കുന്നത് കൊണ്ടോ അല്ല ഗ്രഹണം സംഭവിക്കുന്നത്. ഫഇദാ റഅയ്തും ഫസല്ലു, നിങ്ങൾ അങ്ങനെ ഗ്രഹണം സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ നിസ്കരിക്കുക. വദുള്ളാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. നോക്കൂ, അപ്പോൾ മക്കയിലെ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽപ്പെട്ടതാണ് പ്രധാനികളും പ്രമുഖരുമായ ആളുകളുടെ മരണം, അവരുടെ ജീവിതം ഇതുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന വിശ്വാസം. അല്ലെങ്കിൽ അവർ വിശ്വസിച്ചത് അവ അവിടെ സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആളുകൾ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് എന്ന്. ഇന്നും അതിന്റെ ചില വകഭേദങ്ങൾ നമ്മുടെ ആളുകളുടെ സംസാരങ്ങളിൽ കാണാം. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ ആളുകൾ പറയും, അന്ന് മഴയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആകാശം ഇതായാൾക്ക് വേണ്ടി കരഞ്ഞു എന്ന് പറയും. അതല്ലെങ്കിൽ ഈ രൂപത്തിൽ എന്തെങ്കിലും പ്രകൃതിയിലെ എന്തെങ്കിലും പ്രതിഭാസങ്ങളിൽ മാറ്റമുണ്ടായാൽ അവർ പറയും, ഇന്നയാൾ മരിച്ചതുകൊണ്ടോ ജീവിച്ചതുകൊണ്ടോ സംഭവിച്ചതാണ്. ഈ രൂപത്തിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണവുമായോ ജീവിതവുമായോ ബന്ധപ്പെടുത്തുക എന്നത് മുശ്രിക്കുകളിൽ നിന്ന് വന്ന രൂപമാണ്. ഈ രൂപത്തിൽ രണ്ടാമത് കുഫറാകുന്ന രൂപം, ശിർക്കാവുന്ന രൂപം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രൂപം, ഇൽമു തഅ്സീരിൽ അമലി, നക്ഷത്രങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭാവി പ്രവചിക്കുക എന്ന രൂപമാണ്. നക്ഷത്രങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ഭാവി പ്രവചിക്കുക. ഉദാഹരണത്തിന്, അയാൾ ജനിച്ചിട്ടുള്ളത് ഇന്ന നക്ഷത്രത്തിലാണ് എങ്കിൽ ആ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കെല്ലാം ഇന്നേ ദിവസം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആളുകൾ കലണ്ടറിലും പത്രത്തിലൊക്കെ വായിക്കുന്ന ഈ ജാതകം, എന്തായാലും പറയാ രാശിയോ രാശി നോക്കുക, ഇത് ഈ പറഞ്ഞ വിശ്വാസമാണ്. ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചയാളാണ് എങ്കിൽ അയാൾക്ക് ഇന്നത്തെ പകൽ ഇങ്ങനെയായിരിക്കും, ഉച്ചക്കേസ് ഇങ്ങനെയായിരിക്കും. ഈ രൂപത്തിൽ നക്ഷത്രങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ജനിച്ചയാളാണെങ്കിൽ അയാളുടെ ഭാവി ഇന്ന ഇന്ന രൂപത്തിലായിരിക്കും. ആളുകൾ ചിലപ്പോൾ ഇന്ന് മുസ്ലിമീങ്ങളിൽ ചില ഹോസ്പിറ്റലുകളിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഡോക്ടർമാരോ നഴ്സുമാരോ ചെന്നിട്ട് പറയും, കുട്ടീനെ കൊടുക്കുമ്പോൾ പറയും, ആ തിരുവാതിര നക്ഷത്രം ജനിച്ചിട്ടുള്ളത്, നല്ല ഭാവിയുള്ള കുട്ടിയാണ് എന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുന്നവരൊരു സന്തോഷം, പേര് മാപ്പിളയായിരിക്കും എന്നാലും അവനിത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഈ പറയുന്ന രൂപത്തിൽ നക്ഷത്രങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ടോ അവ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജനിക്കുകയോ മരിക്കുകയോ ചെയ്താൽ യാതൊരു വ്യത്യാസവും അത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല. യാതൊരു മാറ്റവും ഈ പറഞ്ഞ കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ വരുത്തുന്നില്ല. യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ നക്ഷത്രങ്ങളാണ് ഒരാളുടെ ജീവിതത്തിലെ നന്മകളെയും തിന്മകളെയും നിശ്ചയിക്കുന്നത് എന്ന വിശ്വാസം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ട സാബിഅ മതക്കാരുടെ വിശ്വാസമാണ്. നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ഇവയാണ് മനുഷ്യരുടെ ഗുണങ്ങളും നന്മകളും തിന്മകളും നിശ്ചയിക്കുന്നത്, അവയോടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന വിശ്വാസം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട സാബിഅ മതക്കാരുടെ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഒരു ചരിത്രം എന്താണ്, അദ്ദേഹം തന്റെ സമൂഹത്തോടൊപ്പം അല്ലെ, സൂര്യൻ അത് ഉദിച്ചപ്പോ പിന്നെ നക്ഷത്രം ഉദിച്ചപ്പോ അദ്ദേഹം നക്ഷത്രത്തെ വിളിച്ചു, അത് മറഞ്ഞു പോയപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് മറഞ്ഞു പോകുന്നതാണ്. അത് മറഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മറഞ്ഞു പോകുന്നവയെ ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രൻ അതിനെ അദ്ദേഹം ആരാധിച്ചു, സൂര്യ ഇവർക്ക് കാണിച്ചു പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി. സൂര്യൻ അതിനെ അദ്ദേഹം ആരാധിക്കുന്നത് പോലെ കാണിച്ചു കൊടുത്തു. അവയൊക്കെ മറഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ മറഞ്ഞു പോകുന്നവയെ ഒന്നും ഞാൻ ആരാധിക്കുകയില്ല, അള്ളാഹുവിനെ ഞാൻ ആരാധിക്കും. ഇപ്പൊ ഈ സ്വാബി ആ മതക്കാർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു ഈ പറഞ്ഞ രൂപത്തിൽ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമാണ് ഓരോ മനുഷ്യന്റെയും ഭാവി നിർണയിക്കുന്നത് എന്ന വിശ്വാസം. അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ ബാക്കിയാണ് ഇപ്പൊ ഇന്നും ജ്യോത്സ്യന്മാരുടെയോ മറ്റോ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ അവരീ പറയുന്ന പിന്നെ ജാതകവും അവരീ പറയുന്ന ഭാവി നോക്കലും ഒക്കെ. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ സമയം നോക്കിയിട്ട് അവരുടെ ജാതകം പറഞ്ഞ് എത്രയെത്ര പെൺകുട്ടികളുടെ കല്യാണമാണ് അങ്ങനെ മുടങ്ങിപ്പോകുന്നത് ഈ പിന്നെ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾക്കിടയിൽ. അവർ പറയുക, ഇതാ ഇന്നത് നിന്റെ നക്ഷത്രം അതിപ്പോൾ ചൊവ്വയിലാണ്, ഇപ്പോ ചൊവ്വാദോഷമുള്ള സമയമാണ്. ചൊവ്വതൊന്നും അറിയുന്നുണ്ടാവില്ല ഓന്റെ കഥയും ഓന്റെ ജീവിതവും. പക്ഷേ ആ ചൊവ്വയെ കൊണ്ട് കുറേ ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിൽ ആളുകളുടെ ഭാവി നിർണയിക്കുന്നതിൽ ഈ ജാതകങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന വിശ്വാസം ശിർക്കാവുന്ന വിശ്വാസത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ വിശ്വാസം പലപ്പോഴും വ്യക്തമായ അള്ളാഹുവിനോടൊപ്പം ഈ പറഞ്ഞ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്നതിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് കാണാം, അവർ ഈ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ, ഈ വിഗ്രഹങ്ങളിൽ പലതും ഈ പറഞ്ഞ നക്ഷത്രങ്ങളുടെ പ്രതിബിംബങ്ങളാണ്. അവരാരാധിക്കുന്ന വിഗ്രഹങ്ങൾ, വിഗ്രഹാരാധന എന്നതിൽ പലതും അല്ലെങ്കിൽ അതിലെ ചില ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിൽ നിന്ന് വന്നതാണ്. ഒരു വിഗ്രഹത്തെ അവർ പ്രതിഷ്ഠിക്കുന്നത് സൂര്യദേവന് വേണ്ടിയുള്ള വിഗ്രഹം, ഇന്ന നക്ഷത്രദേവന് വേണ്ടിയുള്ള വിഗ്രഹം. ഇങ്ങനെ ആ വിഗ്രഹം ഈ പറയുന്ന നക്ഷത്രത്തെ, ഈ പറയുന്ന ചന്ദ്രനെ, ഈ പറയുന്ന സൂര്യനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുക. ഇതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വ്യക്തമായ കുഫ്റാണ്, വ്യക്തമായ ശിർക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എതിർക്കുകയും അദ്ദേഹം അതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ശിർക്ക് ഈ പറഞ്ഞ ശിർക്കാണ്. അപ്പൊ ഇതാണ് ശിർക്കാവുന്ന കുഫറാവുന്ന തൻജീം, നക്ഷത്രങ്ങളിലുള്ള വിശ്വാസം. എന്നാൽ സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം സൂര്യനോ നക്ഷത്രങ്ങളോ ചന്ദ്രനോ ഭൂമിയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല എന്നല്ല, എന്ന അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. രണ്ടും നമ്മൾ കൂട്ടിക്കലർത്തരുത്. സൂര്യൻ അതിനെ കൊണ്ട് ഭൂമിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സൂര്യന്റെ വെളിച്ചം കൊണ്ട് എത്രയോ ചെടികൾ മുളക്കുന്നു. ചില ചെടി മുളക്കണമെങ്കിൽ സൂര്യ വെളിച്ചം കിട്ടണത്, അത് സൂര്യ വെളിച്ചം കൊണ്ട് ചെടി അതിന്റെ ഫലങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, അതിന്റെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും ഇല്ല എന്നോ അതൊക്കെ നിഷേധിക്കുകയോ അല്ല ഈ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകം മനസ്സിലാക്കണം. ചന്ദ്രൻ ചില ആളുകൾ പറയുന്നതാണ്, ചന്ദ്രൻ അതിന്റെ നീക്കങ്ങൾക്കനുസരിച്ച് വേലിയേറ്റവും വലിയിറക്കവും സംഭവിക്കും എന്ന് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറയുന്നത് കാണാം. ഇതിനെ ഒന്നും നമ്മൾ നിഷേധിക്കുകയല്ല, മറിച്ച് ഇതല്ലാത്ത രൂപത്തിലുള്ള യാതൊരു കാര്യകാരണങ്ങളും പറയാൻ സാധിക്കാത്ത രൂപത്തിൽ ചന്ദ്രനും സൂര്യനും മാറുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ രൂപത്തിൽ ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണ്. മൂന്നാമത്തെ രൂപം ഇൽമു തൈസീർ. ഇൽമു തൈസീർ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചലിക്കുന്നതിലെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത്. ഇത് പഠിക്കുന്നത് ഇതിനാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുക. മറ്റേത് ജ്യോതിഷാണ്, ഇത് ജ്യോതിശാസ്ത്രമാണ്. ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, ഇന്ന നക്ഷത്രം, ഉദാഹരണത്തിന് സൂര്യൻ, അതിന്റെ ചലനങ്ങൾ, അതിന് ഇന്ന ഇന്ന ഘട്ടങ്ങളുണ്ട്. സൂര്യൻ അത് ഓരോ കാലാവസ്ഥകളിലും നമ്മുടെ നാടുകളിൽ അത് നിൽക്കുന്ന അതിന്റെ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളുടെ മാറ്റങ്ങൾ അവ പഠിക്കുന്നത്. അതല്ലെങ്കിൽ ചന്ദ്രൻ, അവക്ക് 28 മനാസിലുകളുണ്ട്, അല്ലെങ്കിൽ 28 സ്ഥാനങ്ങളുണ്ട്. ചന്ദ്രൻ ഓരോ ദിവസവും ഉദിക്കുന്നത് ഈ ഓരോ സ്ഥാനങ്ങളിലാണ്. ഈ പറഞ്ഞ സ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ നക്ഷത്രങ്ങൾ, അവയിൽ ചില പ്രത്യേകമായി നന്നായി തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ, അവ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ രൂപങ്ങൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് അനുവദനീയമാണ്. മാത്രമല്ല അത് പഠിക്കുന്നത് കൊണ്ട് പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടിപ്പിലുള്ള കൃത്യത നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും ഈമാൻ വർദ്ധിക്കാനുമുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. കാരണം ഇത്ര കൃത്യമായി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചലിക്കുന്നു, അവ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസം ഇസ്ലാമിലും ഈമാനിലുമുള്ള അവന്റെ വർദ്ധനവ് അത് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഖതാദ ഇബ്നു ദഅമ അസ്സദൂസി അത്താബിഈ റഹിമഹുള്ളാഹ് പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഖലഖല്ലാഹു ഹാദിഹിൻ നുജൂമ ലി സലാസിൻ, ഈ നക്ഷത്രങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നക്ഷത്രങ്ങളെ അള്ള പഠിച്ചിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സീനത്തൻ ലിസ്സന, ഒന്നാമത്തേത് ആകാശത്തിന് ഒരു അലങ്കാരമായിക്കൊണ്ടാണ്. രണ്ടാമത്തേത് വറുജൂമൽ ലിശയാത്തീൻ, പിശാചിക്കളെ ആട്ടിയകറ്റുന്നതിന് വേണ്ടിയാണ്. വഅലാമാതിൻ യുഹ്തദ ബിഹ, വഴിയിൽ വഴി കണ്ടെത്തുന്നതിനു വേണ്ടി, മാർഗങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി, കടലിലും കരയിലും യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ്. ഫമൻ തഅവ്വല ഫിഹ ഗൈറ ദാലിക അഖ്ത, ഈ പറഞ്ഞത് ഖുർആനിൽ നിന്ന് നമുക്ക് ലഭിച്ച മൂന്ന് ഹിക്മത്തുകളാണ്. വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു, വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബീഹ വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ വഅഅതദ്ന ലഹും അദാബ സഈർ. ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നാം ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചുക്കളെ എറിയാനുള്ളതാക്കി നക്ഷത്രങ്ങളെ നാം നിശ്ചയിച്ചു. ഇപ്പൊ രണ്ട് കാര്യം നക്ഷത്രങ്ങളുടെ സൃഷ്ടിപ്പിനു പിന്നിലുള്ള ലക്ഷ്യങ്ങളായി അള്ളാഹു തന്നെ പറഞ്ഞ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞു, വഅലാമാതിൻ വബിൻ നജ്മി ഹും യഹ്തദൂൻ, വഴികൾ കണ്ടെത്താനുള്ള അലാമത്തുകൾ അടയാളങ്ങൾ അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. വബിൻ നജ്മി, നക്ഷത്രം കൊണ്ട്, ഹും യഹ്തദൂൻ, അവർ വഴി കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് ഇത് പഴയ കാലഘട്ടത്തിൽ ധാരാളമുണ്ട്. അറബികൾ ഇത് കൂടുതൽ പഠിച്ചിരുന്ന ആളുകളാണ്. കാരണം അറബികൾ അവർ മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്തത്. അപ്പൊ നമുക്ക് ഈ നാട്ടിലൊക്കെ യാത്ര ചെയ്യാൻ നമുക്ക് അടയാളങ്ങൾ എന്താ കുറെ ഉണ്ട്. നക്ഷത്രത്തെ അടയാളമായി വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, നമുക്ക് ഇന്ന കട കഴിഞ്ഞാൽ പിന്നെ അടുത്ത വളവ്, ഇന്ന വീട്, ഇന്ന മരം, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ, മണ്ണുകൾ കയറി മറിഞ്ഞിരിക്കുന്ന മരുഭൂമിയിൽ എന്തടയാളം പറയാനാ? ഒരടയാളമില്ല. വബിൻ നജും, അവർ വഴി കണ്ടെത്തിയിരുന്നത് നക്ഷത്രത്തെ കൊണ്ടാണ്. ഹും യഹ്തദൂൻ, അങ്ങനെയാണ് അവർ വഴി കണ്ടെത്തിയത്. ഉദാഹരണത്തിന്, രാത്രിയിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം, അത് പിന്നെ ഇന്ന ഭാഗത്തായിരിക്കും എന്ന് അവർക്കറിയാമായിരുന്നു. അതേപോലെ പിന്നെ ഓരോ രൂപത്തിൽ അവർ നക്ഷത്രങ്ങളുടെ ചലനങ്ങളുടെ അടിസ്ഥാനത്തിൽ വഴി മനസ്സിലാക്കിയിരുന്നു. ഇന്ന ദിശയിലേക്കാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെ കടലിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിലും ഇതുപോലെ തന്നെ അവർ വഴി കണ്ടെത്താൻ നക്ഷത്രങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. ഇതല്ലാതെയും അതുകൊണ്ട് ഹിക്മത്തുകളുണ്ട്. ഖതാദ റഹിമഹുള്ളാഹ് അദ്ദേഹം പറയും, ഫമൻ തഅവ്വല ഫീഹ ഗൈറ ദാലിക അഖ്ത, ഖുർആനിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. ഇതല്ലാത്തത് അതിനെ കൊണ്ട് വിശദീകരിച്ചാൽ അവന് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. വഅദാഅ നസീബഹു, പരലോകത്തുള്ള അവന്റെ വിഹിതം അവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. വതകല്ലഫ മാ ലാ ഇൽമ ലഹു ബിഹി, തനിക്കറിവില്ലാത്ത കാര്യത്തിൽ അനാവശ്യമായി അവൻ തലയിട്ടിരിക്കുന്നു. ഇതല്ലാത്ത കാര്യം ഖുർആനിൽ അള്ളാഹു ആകെ മൂന്ന് കാര്യം പറഞ്ഞു. ഇതല്ലാതെ നക്ഷത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ആ പറഞ്ഞത് ഖുർആനിന് വിരുദ്ധമാണ് എന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് മൂന്ന് കാര്യം. ഒന്ന്, നക്ഷത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന വിശ്വാസം. രണ്ട്, നക്ഷത്രങ്ങൾ കൊണ്ട് ഭാവി അറിയാമെന്ന വിശ്വാസം. ഇത് രണ്ടും കുഫറാണ്. മൂന്ന്, നക്ഷത്രങ്ങൾ അവയുടെ ചലനങ്ങൾ പഠിക്കുക എന്ന വിജ്ഞാനം. ആ പറഞ്ഞത് ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടതാണ് അടുത്തതായി വരുന്ന അധ്യായം. അതാണ് അൽ ഇസ്തിസ്ഖാഉ ബിന്നുജൂം എന്ന അധ്യായം. ഇതിനോട് അടുത്ത് നിൽക്കുന്ന അധ്യായം തന്നെയാണത്. അൽ ഇസ്തിസ്ഖ എന്ന് പറഞ്ഞാൽ അറബിയിൽ സുഖിയ എന്ന് പറഞ്ഞ വെള്ളം കൊടുക്കുന്നതിനെ പറയാം. ഇൽ ഇസ്തിസ്ഖ എന്ന് പറഞ്ഞാൽ നിസ്ബത്തു സഖ് നിസ്ബത്തു അസ്സുഖിയ ഇല അന്നുജൂം, മഴ പെയ്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വെള്ളം, ആ വെള്ളം അല്ലെങ്കിൽ ആ മഴ അത് നക്ഷത്രങ്ങളിലേക്ക് ചേർക്കുന്നതിനാണ് ഇസ്തിസ്ഖ അൽ ഇസ്തിസ്ഖാഉ ബിൽ അൻവാ എന്ന് പറയുക. അൻവാ എന്നത് ജം നൗ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. നൗ എന്നതിന്റെ ബഹുവചനമാണ് അൻവാ. അൻവാ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങളാണ്. ഓരോ സ്ഥാനത്തിനും പറയുന്ന പേരാണ് നൗ അല്ലെങ്കിൽ അൻവാ. ഇപ്പൊ നക്ഷത്രങ്ങൾ, അറബികൾക്ക് ഇതിന് കുറേ നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു ചന്ദ്രൻ, അത് ഓരോ ദിവസവും ശ്രദ്ധിച്ചാൽ അതിന് 28 ദിവസങ്ങളിൽ അതിന്റെ പിന്നെ സ്ഥലങ്ങൾ മനസ്സിലാകും. അത് ഒരു ദിവസം നിൽക്കുന്നത് ഒരു നക്ഷത്രം നിൽക്കില്ല, അന്നേക്ക് അതിന് അവരൊരു പേര് നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസം നിൽക്കുന്ന അടുത്ത നക്ഷത്രം നിൽക്കില്ല. 29, 30 ദിവസങ്ങളിൽ പൊതുവെ ചന്ദ്രൻ അതിനെ കാണാൻ സാധിക്കുകയില്ല, അതിന്റെ കാഴ്ച വളരെ മങ്ങിയ രൂപത്തിലായിരിക്കും. ബാക്കി 28 ദിവസങ്ങളിൽ നക്ഷത്രത്തിന്റെ ചലനങ്ങൾ വ്യക്തമായി, ചന്ദ്രന്റെ ചലനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ചന്ദ്രൻ ഓരോ നക്ഷത്രങ്ങൾക്ക് നേരെയാണ്. ആ നക്ഷത്രങ്ങൾക്ക് നേരെ നിൽക്കുന്ന സന്ദർഭത്തിൽ അവർ ഈ പറഞ്ഞ രൂപത്തിൽ നക്ഷത്രങ്ങളെ കോർത്തു വെച്ചുകൊണ്ട് ചില ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഒരു തേളുടെ ചിത്രം, അതേപോലെ തന്നെ ഒരാള് അമ്പ് ചെയ്ത് നിൽക്കുന്ന ചിത്രം. ഇതൊക്കെ ഈ പറഞ്ഞതിൽ നിന്ന് വന്നതാ, ഇതിനെ ചേർത്ത് വെച്ചു, ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചേർത്തിക്കൊണ്ട് പറയുന്നതാ. ഇങ്ങനെ ഈ നൗകളിൽ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ ചന്ദ്രനും നക്ഷത്രങ്ങൾ ഉദിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ചന്ദ്രൻ വരുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി മഴയെ ചേർത്തി പറയുകയും മഴ പെയ്യുന്നത് ഇന്ന നക്ഷത്രം കാരണത്താലാണ് എന്ന വിശ്വാസവുമാണ് അൽ ഇസ്തിസ്ഖാ ഉബിൻ നുജൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ഇസ്തിസ്ഖാ ഉബിൻ നുജൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാണ് ഇന്ന നക്ഷത്രങ്ങൾ അവ കാരണത്താലാണ് മഴ പെയ്യുന്നത് എന്ന വിശ്വാസം. അതിന്റെ വിശദീകരണം ഇൻഷാ അള്ളാ പിന്നീട് നമുക്ക് പറയാം. ചുരുക്കത്തിൽ അബൂ മാലിക്കിൻ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മതി മിൻ അംറിൽ ജാഹിലിയ, എന്റെ ഉമ്മത്തിൽ 4 കാര്യങ്ങൾ ജാഹിലിയത്തിൽ പെട്ടതാണ്. 4 കാര്യങ്ങൾ ജാഹിലിയത്തിൽ. എന്താണ് ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് മുൻപുള്ള അവസ്ഥയാണ് ജാഹിലിയ. എന്തുകൊണ്ട് അതിന് ജാഹിലിയ എന്ന് പേര് വന്നത്? ഇസ്ലാമിന് മുൻപ് തീർത്തും അറിവില്ലായ്മയാണുള്ളത്. ഖുർആൻ ഇല്ല, അള്ളാഹിനെ കുറിച്ചുള്ള അറിവില്ല, റസൂലിനെ കുറിച്ച് അറിവില്ല, ദീനിനെ കുറിച്ച് അറിവില്ല, ഹലാലില്ല, ഹറാമില്ല. ജഹലാണ് ആ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതാണ് ജാഹിലിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാഹിലിയത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ജാഹിലിയ മുത്ലഖ, പരിപൂർണമായ ജാഹിലിയ, തീർത്തും ഇൽമില്ലാത്ത അവസ്ഥ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന് മുൻപുള്ള കാലഘട്ടമാണ്. ഈ പരിപൂർണമായ ജാഹിലിയത്ത് റസൂലുള്ള വന്നതിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാവുകയുമില്ല, ഒരിക്കലും അതുണ്ടാവില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കാർ പുസ്തകങ്ങളിൽ എഴുതി വെക്കാറുള്ളത് ഇതാ ഇപ്പോൾ ലോകം മുഴുവൻ ജാഹിലിയത്തിലാണ് എന്ന് പറയാറുണ്ട്. അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നാട്ടിലെവിടെ മുസ്ലിങ്ങളില്ലെന്നാണ്. അതായത് എല്ലാ മുസ്ലിങ്ങളും കാഫിറുകളാണ്, എല്ലാ മുസ്ലിമീങ്ങളും ഇസ്ലാം നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന വിശ്വാസമാണ്. ജാഹിലിയ എന്നത് റസൂലുള്ളക്ക് മുൻപുണ്ടായിരുന്ന രൂപത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. തെളിവ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ലാ തജാലു ത്വാഇഫത്തു മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്, ലാ യദുർറുഹും മൻ ഖാലഫഹും മൻ ഖദലഹും ഹത്താ യതി അമറുല്ലാഹി തബാറക തആല വഹും കദാലിക്. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, അവർ ഹക്കിൽ ഉറച്ചു നിൽക്കുന്നവരായി എപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു കാലഘട്ടത്തിലും ഹക്കിനുമേൽ അടി ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഭൂമിയിലില്ലാതെ ഒരു കാലഘട്ടവും ഉണ്ടാവുകയില്ല. എപ്പോഴല്ലാതെ? അന്ത്യനാൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞു സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിനു മുൻപ്, ആ സന്ദർഭത്തിലൊഴികെ. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന് കുറച്ചു മുൻപ് ശ്യാമിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാറ്റ്, ഒരു ഇളം കാറ്റ് അള്ളാഹു സുബ്ഹാനഹു വതആല അയക്കും. ആ കാറ്റ് അയച്ചു കഴിഞ്ഞാൽ തരുമ്പെങ്കിലും ഈമാൻ ബാക്കിയുള്ള ആളുകൾ അവരെല്ലാവരും മരിച്ചു വീഴും. അതായത് അന്ത്യനാളിന്റെ തൊട്ടടുത്തുള്ള കാര്യമാണത്. അത് കഴിഞ്ഞാൽ ഉടനെ അന്ത്യനാൾ സംഭവിക്കും. അന്ത്യനാൾ അവസാനത്തെ ദിവസങ്ങളിൽ പൊടുന്നനെ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഭൂമിയിൽ ഖുർആൻ അത് ഉയർത്തപ്പെടും, ശുദ്ധ ഖുർആൻ ഉണ്ടാവില്ല, മുസ്ഹഫിലും ഉണ്ടാവില്ല, ഒരാളുടെ ഹൃദയത്തിലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഉയർത്തപ്പെടുന്നത്. കാരണം ഖുർആൻ ആദരിക്കാൻ ഒരാളില്ല. കഅബ പൊളിക്കപ്പെടും, കഅബ ഹജ്ജ് ചെയ്യാൻ ഒരാളില്ല, അതുകൊണ്ട് കഅബ തകർക്കപ്പെടും. ഇതൊക്കെ അടുത്ത് സംഭവിക്കുന്ന അന്ത്യനാളിന് തൊട്ടു മുൻപ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് സംഭവിച്ചാൽ ഉടനെ അന്ത്യനാൾ സംഭവിക്കും. അപ്പൊ ഈ പറയുന്ന രൂപത്തിൽ അന്ത്യനാൾ വരെ ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ ജാഹലിയത്ത് ഇനിയൊരിക്കലും അന്ത്യനാളിന് മുൻപ് മനുഷ്യർക്കിടയിൽ പൂർണ്ണമായ ജാഹലിയത്ത് ഉണ്ടാവുകയില്ല. ഖുർആൻ എന്തായാലും ഉണ്ടാവും, ഹദീസ് ഉണ്ടാവും, പണ്ഡിതന്മാരുണ്ടാവും. രണ്ടാമത്തേത് ജാഹലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഹലിയത്തിന്റെ ചില ഭാഗങ്ങൾ, അത് ഈ ഉമ്മത്തിലെ ചില സ്ഥലങ്ങളിൽ ചില ആളുകളിൽ ഉണ്ടായിരിക്കും. ജാഹലിയത്തിന്റെ സ്വഭാവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് ജാഹലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സ്വഭാവങ്ങൾ, രീതികൾ, അവ ഈ സമൂഹത്തിൽ ചില കൂട്ടങ്ങളിലോ ചില നാടുകളിലോ ഒക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചില ആളുകളിൽ ഉണ്ടായേക്കാം. അത് പരിപൂർണമായ ജാഹലിയത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർബഉ മിൻ ഉമ്മത്തി മിൻ ഉമൂറിൽ ജാഹലിയ ലാ യത്രുകൂനഹുന്ന, നാല് കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽ ജാഹലിയത്തിൽ പെട്ടതാണ്, അത് അവർ ഉപേക്ഷിക്കുകയില്ല. ഏതാണ് ആ നാല് കാര്യങ്ങൾ? അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, ഒന്നാമത്തെ കാര്യം തറവാടിന്റെ പേരിൽ മഹിമ നടിക്കലാണ്. അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, ഫഖ്റു ഫിൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഉപ്പിന്നാളാണ്, ഉപ്പാൻ ഉപ്പിന്നാളാണ്, ഉപ്പാൻ ഉപ്പിന്നാളാണ് എന്നു പറഞ്ഞ് മറ്റുള്ളവരെ ഇകഴ്ത്തുന്നതിനു വേണ്ടി മഹത്വം നടിക്ക. പിന്നെ തറവാടിന്റെ പേരിൽ നാട്ടുകാർക്കിടയിൽ മേനി പറയുക, അത് മറ്റുള്ളവരെ ഇകഴ്ത്തി കെട്ടാൻ കൂടിയാണെങ്കിൽ കൂടുതൽ ഗുരുതരമാണ്. ഇങ്ങനെ തറവാടിത്തം പറയുക എന്നത് എന്റെ ഉമ്മത്ത് ഉപേക്ഷിക്കുകയില്ല. അതിനു മേൽ പൊങ്ങച്ചം പറയുക, മീനി പറയുക എന്ന സ്വഭാവം. രണ്ടാമത്തേത് വത്താണു ഫിൽ അൻസാബ്, ഒരാളുടെ പരമ്പരയിൽ പിതൃപരമ്പരയിൽ ആക്ഷേപം ഉന്നയിക്കുക. ഒരാൾ പറയും എന്റെ വാപ്പനാളാണ്, എന്റെ വാപ്പാന്റെ വാപ്പനാളാണ്, ഞാൻ ഇനി ഈ കുടുംബത്തിൽപ്പെട്ടയാളാണ് എന്ന് അയാൾ പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കുക. ഇത് അറബികൾക്കിടയിൽ ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ തങ്ങന്മാർക്കിടയിൽ ഇത് കാണാം. അവർ ഇന്ന ആള് തങ്ങളാണ്, മോഹനൊക്കെ എന്ത് തങ്ങൾ, മോഹനൊന്നും തങ്ങളല്ല എന്ന് പറഞ്ഞ് അവരെ റസൂലുള്ളയുടെ അഹലുൽ ബൈത്തിൽ നിന്ന് പുറത്താക്കുന്നത് കാണാം. എന്ത് വലിയ അടിസ്ഥാനം ഉണ്ടാവോ? ഒരു അടിസ്ഥാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരാൾ അയാളുടെ നെസബ് വിശ്വസനീയമായ രൂപത്തിൽ കൊണ്ടുവന്നാൽ അത് വിശ്വസിക്കണം, പിന്നെ നിഷേധിക്കാൻ പാടില്ല. അതാണ് അത്താണു ഫിൽ അൻസാബ് എന്നതിൽ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്, വൽ ഇസ്തിസ്ഖാഉ ബിന്നുജൂം, നക്ഷത്രങ്ങൾ അവയാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവയിലേക്ക് മഴ ചേർത്തി പറയുക എന്നത്. ഇൻഷാ അള്ളാഹ് അതിന്റെ രൂപങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. വൻ നിയാഹ, നാലാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, മരിച്ചാൽ മുസീബത്തുകൾ സംഭവിച്ചാൽ ആർ തട്ടഹസിക്കുകയും വസ്ത്രം പിടിച്ച് കീറുകയും നഞ്ഞത്തടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം, അതാണ് നിയാഹ. ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ജാഹലിയത്തിൽപ്പെട്ടതാണ്, അത് എന്റെ ഉമ്മത്ത് ഉപേക്ഷിക്കുകയില്ല. ഉമ്മത്ത് ഉപേക്ഷിക്കില്ല, മുസ്ലിങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കില്ല എന്നല്ല, പിന്നെ മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ ഉപേക്ഷിക്കുകയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്. അപ്പൊ സഹോദരങ്ങളെ, നക്ഷത്രങ്ങളിലേക്ക് മഴയെയും മറ്റും ചേർത്തി പറയുക എന്നത് ചില സന്ദർഭത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കുഫറാകും, ചില സന്ദർഭത്തിൽ ശിർക്കുൻ അസ്ഹറാകും, ചില സന്ദർഭത്തിൽ അത് ചില പ്രയോഗങ്ങളിൽ അനുവദനീയമാവുകയും ചെയ്യും. അതിൽ ഒന്നാമത്തെ രൂപം നമ്മളിവിടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അൻ യസ്തഗീസ ബിൽ അൻവാഇ വൽ കവാകിബ് വഹാദ ശിർക്കുൻ അക്ബർ. യസ്തഗീസ ബിൽ കവാകിബി വൽ അൻവാ, നക്ഷത്രങ്ങളെ കൊണ്ട് അതല്ലെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രത്തിന്റെ സ്ഥാനങ്ങൾ കൊണ്ട് അവയോട് ഇസ്തിഗാസ നടത്തുക, അവയോട് സഹായം തേടുക, അവയോട് പ്രാർത്ഥിക്കുക മഴക്കു വേണ്ടി. നമ്മളെ നാട്ടിൽ അത് വ്യാപകമാണ്. ഈ നാട്ടിൽ കേരളത്തിലില്ലെങ്കിലും പുറമേക്ക് പലയിടത്തുണ്ട്. കേരളത്തിലും ചില സ്ഥലത്തുണ്ട്. ചില വേനൽക്കാലമായി മഴ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവർ ജപം സംഘടിപ്പിക്കും, ഹോമം സംഘടിപ്പിക്കും. എന്തിനു വേണ്ടിയാണിത്? ഇത് ഇന്ന ഇന്ന നക്ഷത്രങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. എന്നിട്ട് ഇവർ ഏഴു ദിവസം ഹോമം നടത്തുക, ഹോമത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നത് ഇവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഈ പറഞ്ഞ വിശ്വാസം അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. ഇതിന് സമാനമായി നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾ അവർക്ക് കഴിയാവുന്ന രൂപത്തിൽ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മഴ വല്ലാതെ ഇല്ലാതായി കഴിഞ്ഞാൽ കോഴിക്കോട് കടപ്പുറത്ത് വരിക, മറ്റേ ഏതെങ്കിലും ഒരു തങ്ങളെ കയ്യിൽ രണ്ട് പഴം കൊടുക്കുക, അയാളത് വലിച്ചെറിയുക കടലിലേക്ക്. അപ്പൊ മഴ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്ത വിശ്വാസങ്ങളാണ്. അവ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് ഒന്നല്ലെങ്കിൽ കുഫ്റുൻ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദായി പോകുന്ന കാര്യമോ, അതല്ലെങ്കിൽ ഷിർക്കുൻ അസ്ഗറോ ആയി മാറുന്നതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ രൂപം, നക്ഷത്രങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങൾക്ക് ചില ദേവന്മാരുണ്ട് എന്ന് വിശ്വസിക്കുകയും അവയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുക. സൂര്യദേവൻ, ചന്ദ്രദേവൻ, ഇങ്ങനെ ഓരോ ദേവന്മാർ, അങ്ങനെയുള്ള പല കഥകളും നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരമുള്ള കഥകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികൾ വായിക്കുന്ന ബാലപുസ്തകങ്ങളിൽ കാര്യമായി ഇത്തരം കഥകളാണ്. ഈ സാധനം കുട്ടികളടുത്ത് കൊടുക്കരുത് ഒരിക്കലും. ഈ ചലച്ചിത്ര സാധനം എന്നുള്ള പുസ്തകം കുട്ടികളുടെ കയ്യിൽ ഒരു നിലക്കും കൊടുക്കരുത്, കാരണം അത് ഹറാമുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ പറഞ്ഞ ശിർക്ക് അതിൽ പ്രകടമാണ്. ഈ പല കഥകളും നമ്മൾ പഠിച്ചത് എവിടെയാണ്? ചെറിയ പ്രായത്തിൽ ഈ സാധനം വായിച്ചിട്ടാണ്. ഇതിൽ പലതും നമ്മളൊക്കെ അറിയുന്നത് ഈ പുസ്തകം വെച്ചിട്ടാണ്, വേറെ ഒന്നും കാണില്ല. രണ്ട് വൃത്തികേടുകൾ, ഹറാമുകൾ, തോന്നിവാസങ്ങൾ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാ കഥകളിലും ഉണ്ടാവും. ഒരു ഇഖ്തിലാത്ത്, ഒരാണും പെണ്ണും കൂടിച്ചേരല്, എവിടെയാണെങ്കിലും പിന്നെ ഒരാണും പെണ്ണും കൂടിച്ചേർന്നിട്ടുള്ള കളികളുടെ കഥകളെ അതിൽ ഉണ്ടാവുള്ളൂ. എവിടെ അങ്ങനെ തന്നെയാണ്, ഒരു ചെക്കനുണ്ടെങ്കിൽ അതിനൊപ്പം ഒരു പെണ്ണുണ്ടാവും. ഇത് അവരുടെ അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞത് ചെറുതായി കാണിക്കാന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പൊതുവെ ആണുങ്ങൾ ആണുങ്ങളൊപ്പം കളിക്കുക, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊപ്പം കളിക്കുക, അങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തുള്ളത്. പക്ഷെ ഇവരുടെ കഥാപുസ്തകങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഹറാമുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ വെക്കുന്നതാണ്. അതുപോലെ ഈ അമർ ചിത്രകഥ എന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കും. ഇതിൽ ആ വൃത്തികെട്ട രൂപത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെറിയ കുട്ടികൾ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇത് മുസ്ലിമീങ്ങളായ കുട്ടികളുടെ അടുക്കലേക്ക് കൊണ്ടുവരരുത്. അവർക്ക് ഉപകാരമുള്ളത് വായിക്കാൻ കൊടുക്കുക എന്നല്ലാതെ ഇത്തരം ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കരുത്. അതിലെന്താ വരുന്നത് നമുക്കറിയില്ല അല്ലെ. ഇപ്പൊ പ്രസിദ്ധമായ ഒരു കഥയിൽ എന്താ ഉള്ളത്, കുട്ടി ഒരു രണ്ട് കുട്ടികൾ ഉണ്ടാവും. ഈ രണ്ട് കുട്ടികൾ എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ പറയും ഓമറി കുട്ടിച്ചാത്താന്ന് പറയും. കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനാണ്, ഓർമ്മല്ല. കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനാണ്. ഈ പദം അല്ലാതെ മറ്റൊരു പദം അവർക്ക് കിട്ടുന്നില്ല. വേറെ ഒരു അർത്ഥമില്ലാത്ത എന്തെങ്കിലും ഒരു വാക്കല്ല അവർ ഉണ്ടാക്കുന്നത്. ഇതന്നെ പറയണം, ഇത് ഒരാഴ്ചയാണോ? എല്ലാ ആഴ്ചയും തന്നെയാണ് അവർ പ്രയാസത്തിൽ പെടുക, ഈ പേര് വിളിക്കുക, ആൾ വന്ന് രക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെയുള്ള വൃത്തികെട്ട കഥകൾ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പണ്ട് പിന്നെ നാട്ടിൽ ഈ പറയുന്ന മറ്റേ സൂപ്പർമാൻ മറ്റേ രൂപത്തിലുള്ള കഥകൾ, ഈ കഥകൾ കണ്ടിട്ട് എത്ര എത്ര കുട്ടികൾ ടെറസിന്റെ മേലെ ചാടിയിട്ട് മരിച്ചിട്ടുണ്ട്, ഇവർ രക്ഷിക്കാൻ വരുന്ന വിചാരിച്ചിട്ട്. സംഭവിച്ച കഥകളല്ലേ ഇതൊക്കെ, അത്ഭുതമാണ്. ഇതൊക്കെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവനെതിരെ എല്ലാവരും ഇറങ്ങും. പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ എത്ര വലുതാണ്, ഒരാൾ സംസാരിക്കൂല. എത്ര കുട്ടികളിന്റെ മേലെ ചാടിയിട്ട് രക്ഷിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, അങ്ങനെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. കാരണം കുട്ടികളുടെ മനസ്സിൽ അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയിലല്ല ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നക്ഷത്രങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, സൂര്യദേവനെ പ്രീതിപ്പെടുത്തുക എന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമാണ്. ഇപ്പൊ ആളുകൾ ഇപ്പോ സ്കൂളുകളിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് യോഗ. അതിന്റെ പേരിൽ രാവിലെ നേരത്തെ വരാൻ പറയും. സൂര്യ ഉദിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം റുക്കുവിലാണ് ഇങ്ങനെ, പിന്നെ അവരുടെ ശിരസ് നമിച്ചുകൊണ്ട് സൂര്യനെ നമിച്ചുകൊണ്ട് നിൽക്കാൻ പറയും. ഇതൊക്കെ വിശ്വാസങ്ങളിൽപ്പെട്ടത്, ഇതൊന്നും ഇസ്ലാം പറ്റി ബന്ധമില്ലാത്ത വിശ്വാസമാണ്, ഘടകവിരുദ്ധമായ കുഫറാകുന്ന വിശ്വാസങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിലൊന്ന്, നമ്മേക്കാൾ കുഫാറുകളും മുശ്രിക്കുകളും ലക്ഷ്യം വെക്കുന്ന നമ്മുടെ മക്കളെയാണ്. നമ്മേക്കാൾ നമ്മുടെ ശത്രുക്കൾ ലക്ഷ്യം വെക്കുന്ന നമ്മുടെ മക്കളെയാണ്. അവരെ നമ്മുടെ കൈകളിൽ നിന്ന് പറിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവം നടത്തുന്നുണ്ട്. ഒരു എന്താ പറയാ, അറിയാതെ പറ്റുന്നതോ അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല, ബോധപൂർവം അവർ ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇത് കുഫറാവുന്ന രൂപം. ഒന്നാമത്തെ രൂപം നക്ഷത്രങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതാണ്. രണ്ടാമത്തേത് അക്ബർ, നക്ഷത്രമാണ് മഴ പെയ്യിക്കുന്നത് എന്ന വിശ്വാസം. ഇന്ന നക്ഷത്രം, ആ നക്ഷത്രമാണ് മഴ പെയ്യിക്കുന്നത്. ഇന്ന പിന്നെ ഗ്രഹം, അതാണ് പിന്നെ വേനൽ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഏതു പ്രവർത്തനവും ഇന്ന ഇന്ന നക്ഷത്രമാണ് ഭൂമിയിൽ ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന വിശ്വാസം, ഇതും ഷിർക്കുൻ അക്ബറാണ്, ഇതും ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഈ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ എന്ന് പറയാതെ സൂര്യദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ഈ തരം വിശ്വാസങ്ങൾ കയറി പറ്റാനുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഈ മൂന്നാമത് പറയുന്ന കാര്യം ഇതാണ് ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട കാര്യം. അനിയഅതഖിദ അന്നൽ അൻവാഅ സബബുൽ മത്തർ, നക്ഷത്രങ്ങൾ അവ ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ എത്തുക എന്നത് മഴ പെയ്യുന്നതിനുള്ള കാരണമാണ് എന്ന് വിശ്വസിക്കൽ. ഇന്ന നക്ഷത്രം ഇന്ന സ്ഥാനത്തെത്തിയാൽ അതുകൊണ്ടാണ് മഴ പെയ്യുന്നത് എന്ന് വിശ്വസിക്കൽ. ഇങ്ങനെ നക്ഷത്രം കാരണത്താലാണ് മഴ പെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നത്, വഹാദാ ശിർക്കുൻ അസ്ഗർ, അത് ചെറിയ ശിർക്കാണ്. കാരണം എന്താ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു കാരണമായി നിശ്ചയിക്കാത്ത ഒരു കാര്യം കാരണമായി നിശ്ചയിക്കൽ പൊതുവെ എന്താണ്, ഷിർക്കുൻ അസ്ഗറാണ്. മുന്നേ പലതവണ പഠിച്ചു, ഈ അസല് ഇനി പല അധ്യായങ്ങളും നമുക്ക് വരാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാരണമായി നിശ്ചയിക്കാത്ത കാര്യം കാരണമായി നിശ്ചയിക്കൽ ഷിർക്കുൻ അസ്ഗറാണ്. ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ പ്രസിദ്ധമായ നിങ്ങൾ കേട്ടിട്ടുള്ളിരിക്കുന്ന ഹദീസാണ്, ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഹുദൈബിയയിൽ തമ്പടിച്ചു. അങ്ങനെ അന്ന് രാത്രി മഴ പെയ്തു. നേരം പുലർന്ന സുബ്ഹ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, അഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ഇന്ന് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറും ബി, എന്റെ അടിമകൾ ഇന്ന് നേരം പുലർന്നിരിക്കുന്നത് ചിലർ എന്നിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായിക്കൊണ്ടും ചിലർ എന്റെ നിഅമത്തിനെ എന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുന്ന കാഫിറുകളായിക്കൊണ്ടുമാണ്. ഈ പറയപ്പെട്ട കാഫിർ എന്നത് മുൻപ് നമ്മൾ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. കുഫർ എത്ര രൂപത്തിലുണ്ട്? രണ്ട് രൂപത്തിലുണ്ട്. ഏതൊക്കെ? കുഫ്റുൻ അക്ബർ, കുഫ്റുൻ അസ്ഗർ. ഇവിടെ പറയപ്പെട്ട കുഫർ കുഫ്റുൻ അസ്ഗറാണ്, വലിയ കുഫറല്ല. അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറും ബി, എന്റെ അടിമകൾ ചിലർ മുഅ്മിനീങ്ങളായി നേരം പുലർന്നിരിക്കുന്നു, ചിലർ കാഫിരീങ്ങളായി, അതായത് എന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവരായി, അതൊന്ന് പുറത്തുപോയവരായിക്കൊണ്ട് എന്നല്ല, എന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവരായി നേരം പുലർന്നിരിക്കുന്നു. സാന്ദർഭികം ഓർമ്മപ്പെടുത്തി സഹോദരങ്ങളെ, ഇത്തരം ഹദീസുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അറബി അറിഞ്ഞുകൊണ്ട് മാത്രം ദീൻ പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചില പദങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥങ്ങൾക്ക് ആ സന്ദർഭവുമായി ബന്ധമുണ്ടായിരിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ ഹദീസ് തെറ്റി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറും ബി ഫഅന്നാ മൻ ഖാല മുത്തറനാ ബിഫളില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി വകാഫിറും ബിൽ കൗകബ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവന്റെ കാരുണ്യത്താൽ നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർ അവർ എന്നിൽ വിശ്വസിക്കുകയും നക്ഷത്രങ്ങളെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. മുത്തറന ബിഫളില്ലാഹി വറഹ്മതിഹി എന്ന് പറഞ്ഞവർ. വഅമ്മാ മൻ ഖാൽ ബിനൗഇ കദാ വകദാ, എന്നാൽ ഇന്ന നക്ഷത്രം കാരണത്താൽ ഇന്ന നക്ഷത്രം ഇന്ന സ്ഥാനത്തെത്തിയത് കാരണത്താൽ മഴ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ, ഫദാക കാഫറും ബി വമുഅ്മിനും ബിൽ കൗകബ്, അവൻ എന്നെ എന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയും നക്ഷത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, മഴ പെയ്ത സന്ദർഭത്തിൽ ആ മഴ ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്തെത്തിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞവനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, കാഫറും ബില്ലാ മുഅ്മിനും ബിൽ കൗകബ്, അള്ളാഹുവിൽ നിഷേധിച്ച നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചവൻ എന്നാണ്. അപ്പോൾ സഹോദര, മഴക്ക് വേണ്ടി വലിയകളോട് ചോദിക്കുന്നവർ, ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ജാറങ്ങളിലേക്ക് ചെല്ലുന്നവർ, മക്ബറകളിലേക്ക് ചെല്ലുന്നവർ, അവയെ വിളിച്ച് ആരാധിക്കുന്നവർ, അവരെ കുറിച്ച് എന്താണ് പറയേണ്ടത്? നന്നായി ചിന്തിക്കുക, മഴ ഇന്ന നക്ഷത്രം കാരണത്താലാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞവൻ ഇങ്ങനെ റസൂൽ ആക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ അവർ നക്ഷത്രത്തെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, നക്ഷത്രത്തെ ആരാധിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞവനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലം ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ വലിയകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർക്കുള്ള ഗൗരവം, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗൗരവം എത്ര വലുതായിരിക്കും. ഇതാണ് മൂന്നാമത്തെ രൂപം. നാലാമത്തെ രൂപം, അൻ യുറീദ ബിഹി അന്നൽ മത്തറ നസല ഫീ നൗഇൻ മുഅയ്യൻ വഹാദ ജായിസ്, ഏതെങ്കിലും ഒരു പ്രത്യേക നക്ഷത്രം ആ നക്ഷത്രം ഇന്ന സ്ഥാനത്ത് എത്തിയ കാലഘട്ടത്തിൽ മഴ പെയ്തു എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ജായിസാണ്, അനുവദനീയമാണ് അങ്ങനെ പറയുന്നത്. ഉദാഹരണത്തിന് പിന്നെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കും. ആ നക്ഷത്രം വന്ന കാലഘട്ടത്തിലാണ് മഴ പെയ്തത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറയുന്നത് അനുവദനീയമാണ്. ഇന്ന നക്ഷത്രം, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പറയും ഇത് കുംഭനക്ഷത്രമാണ്, കുംഭത്തിലല്ല മഴ, ഈ നക്ഷത്രത്തിന്റെ ഈ നക്ഷത്രം അത് പ്രത്യക്ഷമാവുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് മഴ പെയ്തിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് ജായിസാണ്. പക്ഷേ സഹോദരങ്ങളെ, ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അതുപോലും പറയുമ്പോൾ അവൻ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ മഴ അത് ഈ നക്ഷത്രത്തിലേക്ക് ചേർത്തുന്ന രൂപത്തിൽ അവൻ വാക്ക് ഉപയോഗിക്കരുത്. ചില ആളുകൾ പറയും ഇത് തിരുവാതിര മഴയാണ്. അങ്ങനെ തിരുവാതിരക്ക് മഴ ഉണ്ടാവില്ലേ? ഏതിലാ മഴ ഉണ്ടാവുക? കുംഭത്തിലോ? പിന്നെ ഏതിലാ മഴ ഉണ്ടാവുക? കർക്കിടം. ഇത് കർക്കിടക മഴയാണ് എന്ന് പറയാം. അതായത് നേരെ അങ്ങനെ ചേർത്തി പറയാം, ഇത് കർക്കിടക മഴയാണ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇത് കർക്കിടകത്തിന്റെ മഴയാണ് എന്ന് പറയുക. ഇത്തരം വാക്കുകൾ ആ സമയം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഉപേക്ഷിക്കേണ്ടതാണ്, ഉപയോഗിക്കരുത്, അങ്ങനെ പ്രയോഗിക്കരുത്. ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു സമയം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അത് അനുവദനീയമാണ്, പക്ഷേ ആ പറഞ്ഞ പ്രയോഗം അവൻ ഉപേക്ഷിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിലുള്ള ചുരുക്കം ആയി പറയാനുള്ളത്. ഇൻഷാഅള്ളാഹ് കിതാബ് തൗഹീദ് വിശദീകരിച്ച് പറയപ്പെട്ട അധ്യായമാണ്. അപ്പൊ ചുരുക്കത്തിൽ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന്, നക്ഷത്രങ്ങൾ ജ്യോതിശാസ്ത്രത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ജ്യോതിഷത്തിലുള്ള വിശ്വാസം. രണ്ട്, മഴ പെയ്യിക്കുന്നത് ഇന്ന ഇന്ന നക്ഷത്രങ്ങളാണ് എന്ന വിശ്വാസം. ഈ പറഞ്ഞ രണ്ടും എപ്പോഴെല്ലാമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാവുന്നത്, എപ്പോഴെല്ലാമാണ് അനുവദനീയമാകുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുകയും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വഹാദ അല്ലാഹു തആല അലൈഹി വസല്ലം.